നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്ന് ലൂക്കോസിന് സുവിശേഷം 6:38 നാം വായിക്കുന്നു. ഈ നിയമം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രായോഗികമത്രേ.
ട്രാൻസ് വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഒരു വലിയ പങ്ക് കത്തുകളിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ വേറെ അനേകരെ നേരിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മെ ശരിയായ പാതയിൽ നടത്തുവാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മാനമാകുന്നു തന്റെ വചനമാകുന്ന ബൈബിൾ. ഇതിലൂടെ ദൈവിക ആലോചനകൾ മനസ്സിലാക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതിനാലും നാം ഈ ചെറിയ ആയുസ് ധന്യമാക്കുന്നു. അതിനായി നമ്മളെ സഹായിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നാം അറിഞ്ഞിട്ടില്ലാത്തവയും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നവയുമായ വിവിധ വിഷയങ്ങളെ ഈ പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഇത് എന്റെ ഏതോ കണ്ടുപിടുത്തങ്ങൾ മാത്രമല്ല, അനേകം വേദപണ്ഡിതന്മാർ അക്ഷീണ പരിശ്രമം ചെയ്തതിന്റെ ഫലമായി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ചിലർ ചിന്തിക്കാറുണ്ട്, ചേട്ടാ, പല കാര്യങ്ങളും ഞങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണല്ലോ ഈ ജീവസന്ദേശത്തിൽ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ ഇതുവരെ എവിടെ പോയിരുന്നു? പുതിയ കണ്ടുപിടുത്തങ്ങൾ വല്ലതുമാണോ? ഒരിക്കലുമല്ല. ആദിമ നൂറ്റാണ്ടു മുതൽ നിലനിൽക്കുന്ന വ്യാഖ്യാനങ്ങൾ മാത്രം. നാം അത് കേട്ടിട്ടില്ല എന്നാൽ അതുകൊണ്ട് അങ്ങനൊരു കാര്യമില്ല എന്ന് വരില്ല. ദൈവവചനത്തിന് മാറ്റമില്ല. മാറ്റമില്ലാത്ത ദൈവവചനം മായം ചേർക്കാതെ എന്നും പഠിപ്പിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നാം രാജാക്കന്മാരുടെ 2 ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അതിന്റെ 7 വരെ കണ്ടുകഴിഞ്ഞു. ഇസ്രായേൽ ജനം വേഗം ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതലിനെ മറക്കുകയും തങ്ങളുടെ പാപവഴികളിലേക്ക് തിരിച്ചുപോകുകയും ചെയ്തതാണ് 8 നാം കാണുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരു ക്ഷാമത്താൽ അവർക്ക് കഷ്ടത അനുഭവിക്കേണ്ടതായി വരുന്നു. 8 ആദ്യത്തെ 2 നാം വായിക്കുന്നത്, അനന്തരം ഏലിശ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട്, നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തുകൊള്ളുവിൻ, യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു, അത് 7 ദേശത്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. അവളും ഭവനവും ഫലസ്തീദേശത്ത് പോയി 7 പരദേശവാസം ചെയ്തു. ശൂന്യങ്കാരി സ്ത്രീയോട് ദേശം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുവാൻ ഏലിശ ആവശ്യപ്പെട്ടു, കാരണം ദേശത്ത് 7 ക്ഷാമമായിരിക്കുമെന്ന് പറഞ്ഞു. അവൾ ഏലിശയുടെ വാക്ക് വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്തു. അവൾ തന്റെ കുടുംബത്തെ ഫലസ്തീദേശത്തേക്ക് കൊണ്ടുപോയി. ക്ഷാമകാലം മുഴുവൻ അവിടെ പാർത്തു. വടക്കേ ദേശത്തിന്മേൽ വീണ്ടും ഉണ്ടായ ദൈവന്യായവിധിയായിരുന്നു ക്ഷാമം. 3 വാക്യങ്ങളിൽ നാം കാണുന്നത്, 7 കഴിഞ്ഞിട്ട് അവൾ ഫലസ്തീദേശത്ത് നിന്ന് മടങ്ങിവന്നു. പിന്നെ അവൾ തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിക്കാൻ ചെന്നു. അന്നേരം രാജാവ് ദൈവപുരുഷന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കയിൽ, ഏലിശ ചെയ്ത വൻകാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ചു പറക എന്ന് കൽപ്പിച്ചു. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കൽപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്നു തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹസി, യജമാനനായ രാജാവെ, ഇവൾ തന്നെ ആ സ്ത്രീ, ഏലിശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിന്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണം എന്ന് കൽപ്പിച്ചു. ക്ഷാമം തീർന്നപ്പോൾ ശൂന്യങ്കാരത്തി തന്റെ മുമ്പിലത്തെ വീട്ടിലേക്ക് മടങ്ങിവന്നു. എന്നാൽ തന്റെ നിലത്തിൽ മറ്റാരോ കൃഷി ചെയ്തതായും തന്റെ വീട്ടിൽ വേറെ ആൾക്കാർ പാർക്കുന്നതായും അവൾക്ക് കാണുവാൻ കഴിഞ്ഞു. അതേസമയം ദൈവം തന്റെ വിചാരണയിൽ ഏലിശയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രാജാവിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഗേഹസി ഏലിശ ശൂനേങ്കാരത്തി സ്ത്രീയുടെ മരിച്ച മകനെ ഉയർപ്പിച്ച സംഭവം രാജാവിനോട് പറയുകയായിരുന്നു. അപ്പോഴാണ് തന്റെ നിലവും വീടും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിക്കാൻ ശൂന്യംകാരത്തി സ്ത്രീയും അവളുടെ മകൻ അതെ എലിശ ജീവിപ്പിച്ച മകനും കൂടി രാജാവിന്റെ അടുത്ത് ചെല്ലുന്നത്. നോക്കണേ സംഭവം എത്ര ഭംഗിയായിട്ടാകുന്നു ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ അന്നുവരെയുള്ള നിലത്തിന്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണമെന്ന് രാജാവ് ഉടൻ തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു. തുടർന്ന് എലിശയുടെ ജീവിതത്തിലെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് നാം കാണുന്നത്. ആരാം രാജാവ് എലിശയെ പിടിച്ചു കൊന്നുകളയുവാൻ ശ്രമിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ രാജാവ് വൃദ്ധനായിത്തീരുകയും ദീനം പിടിച്ചുകിടക്കുകയുമാണ്. ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് അനന്തരം എലിശ ദമ്മശേക്കിൽ ചെന്ന് അന്ന് ആരാം രാജാവായ ബെൻഹദദ് ദീനം പിടിച്ചുകിടക്കുകയായിരുന്നു. ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവന് അറിവ് കിട്ടി. എലിശയ്ക്ക് തന്റെ ആരോഗ്യം വീണ്ടെടുത്ത് തരുവാൻ കഴിയുമെന്ന് ബെൻഹദദ് രാജാവ് വിചാരിച്ചു. അതുകൊണ്ട് അവൻ എലിശയെ ഉപദ്രവിക്കാതിരിക്കുന്നു. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് രാജാവ് ഹസായലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട് ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് ചോദിക്കായെന്ന് പറഞ്ഞു. ഹസായൽ എലിശയെ കാണുവാൻ പുറപ്പെട്ടു. ഹസായൽ ബെൻഹദദിന്റെ സൈന്യാധിപനായിരുന്നു. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 19 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ ഹസായലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യഹോവ അവനോട് അരളി ചെയ്തെന്നാൽ നീ പുറപ്പെട്ട് ദമ്മശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ഹസായൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. വൃദ്ധനായ ബെൻഹദദ് രാജാവ് മരിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു ഹസായൽ. അങ്ങനെ ഹസായൽ എലിശയെ കാണുവാൻ പുറപ്പെട്ടു. എന്നാൽ വലിയ ഉത്സാഹത്തോടെയാണ് ഹസായൽ പോയത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. രാജാവ് കൊടുത്തയച്ച ആ വിശേഷപ്പെട്ട സമ്മാനങ്ങളുമായിട്ടാണ് ഹസായൽ എലിശയെ കാണുവാൻ പുറപ്പെട്ടത്. 9-ഉം 10-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നത് അങ്ങനെ ഹസായൽ ദമ്മശേക്കിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെയും എടുത്ത് 40 ചുമടുമായി അവനെ ചെന്നുകണ്ട് അവന്റെ മുൻപിൽ നിന്നു. നിന്റെ മകൻ അരാം രാജാവായ ബെൻഹദദ് എന്നെ നിന്റെ അടുക്കൽ അയച്ചു. ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലിശ നീ ചെന്ന് അവനോട് നിനക്ക് നിശ്ചയമായിട്ടും സൌഖ്യം വരുമെന്ന് പറയുക. എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചുപോകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലിശ നൽകിയ ദൂത് ശ്രദ്ധിക്കുക. നിനക്ക് നിശ്ചയമായിട്ടും സൌഖ്യം വരും, എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചുപോകും. ബെൻഹദദ് മരിച്ചുപോകുമെന്ന വർത്തമാനം കേട്ട് ഹസായൽ സന്തോഷിച്ചിരിക്കണം. കാരണം ഹസായൽ രാജാവാകുവാൻ പോകുകയാണ്. 11-ാം വാക്യം നോക്കിക്കാട്ട്. പിന്നെ അവന് ലജ്ജ തോന്നുവോളം അവൻ കണ്ണുപറിക്കാതെ അവനെ ഉറ്റുനോക്കി. ദൈവപുരുഷൻ കരഞ്ഞു. ഹസായലിന് ലജ്ജ തോന്നുവോളം എലിശ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് എലിശ കരയുവാൻ തുടങ്ങി. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് യജമാനൻ കരയുന്നത് എന്ത് എന്ന് ഹസായൽ ചോദിച്ചതിന് അവൻ നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നതുകൊണ്ട് തന്നെ നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ട് ചുടുകയും അവരുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നോക്കണേ എലിശ കരയുന്നത് കണ്ട ഹസായൽ അത്ഭുതപ്പെട്ടു. യജമാനൻ കരയുന്നത് എന്ത് എന്ന് ഹസായൽ എലിശയോട് ചോദിച്ചു. നിന്റെ ജീവനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ മനുഷ്യനെക്കുറിച്ച് നീ എന്തിനാണ് കരയുന്നത്? എലിശ ബെൻഹദദ് രാജാവിനെക്കുറിച്ചല്ല കരഞ്ഞുകൊണ്ടിരുന്നത്. എലിശ തന്റെ ജനത്തെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ് ഈ കരച്ചിൽ വന്നത്. അവൻ തന്റെ ദൈവത്തെ സ്നേഹിച്ചിരുന്നു. ദൈവം തനിക്ക് തന്ന പ്രവാചക ശുശ്രൂഷയും എലിശയ്ക്ക് ഇഷ്ടമായിരുന്നു. ബെൻഹദദ് മോശമായ രാജാവായിരുന്നു എന്നതിനാൽ ദുഃഖമുണ്ടായിരുന്നു. എന്നാൽ ഹസായൽ അതിനേക്കാൾ കൂടുതൽ അനിഷ്ട കാര്യങ്ങൾ ജനത്തിന്റെ ഇടയിൽ ചെയ്യുവാൻ പോകുന്നു എന്ന് എലിശ മനസ്സിലാക്കി. ഏലിയാവ് ഹസായലിനെ രാജാവായി അഭിഷേകം ചെയ്തിരുന്നുവെങ്കിലും താൻ ദുഷ്ടത പ്രവർത്തിക്കുകയില്ല എന്ന് ഹസായൽ പറഞ്ഞു. എലിശയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താകുന്നു എന്ന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ പറഞ്ഞ പ്രകാരം പ്രതികരിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കണം. 13-ാം വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ എലിശ മുൻകൂട്ടി കണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ എലിശ ഹസായലിനോട് പറഞ്ഞത് രാജാവ് സൌഖ്യമുള്ളവനായി തീരും എന്ന് കേൾക്കുവാൻ അവന് താൽപര്യമുണ്ട്. അതാണ് നീ അവനോട് പറയുവാൻ പോകുന്നത്. എന്നാൽ അവൻ സുഖം പ്രാപിപ്പാൻ രാജാവിനെ അനുവദിക്കുകയില്ല. ബെൻഹദദിനെ ഹസായൽ അനുവദിക്കുകയില്ല. രാജാക്കന്മാരുടെ ക്രമാനുഗതമായ പട്ടിക നാം മനസ്സിലാക്കുമെങ്കിൽ ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗം മനസ്സിലാക്കുവാൻ അധികം വിഷമമുണ്ടാകുകയില്ല. 16-18 വാക്യങ്ങളിൽ നാം വരുമ്പോൾ അവിടെ കാണുന്നത് ഇസ്രായേൽ രാജാവായ അഹാബിന്റെ മകനായി യോരാമിന്റെ 5-ാം ആണ്ടിൽ യഹോശഫാത്ത് യഹൂദയിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ മകൻ യഹോരാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സമ്മത്സരം യെരുശലേമിൽ വാണു. ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിന്റെ ഗ്രഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോരാം ദൈവഭയമുള്ള രാജാവായ യഹോശാഭാത്തിന്റെ മകനായിരുന്നുവെങ്കിലും അവൻ ആഹാബിന്റെയും ഇസബേലിന്റെയും മകളെയാണ് വിവാഹം കഴിച്ചിരുന്നത്. അവളുടെ ദുഷ്ടസ്വാധീനത്തിൽ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ അധപതനത്തെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. ഏദോമ്യരും ലിപ്നേയരും ഇസ്രായേലിനോട് മത്സരിച്ചതായി പറഞ്ഞിരിക്കുന്നു. പിന്നീട് യഹോരാം മരിക്കുകയും അഹസ്യാവ് യഹൂദയിൽ രാജാവായിത്തീരുകയും ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ യോറാമിനോടുകൂടെ ചേർന്ന് അരാം രാജാവായ ഹസായലിനോട് യുദ്ധം ചെയ്യുവാൻ പോയി. അരാമ്യരുടെ കൈയാൽ യോറാം മുറിവേൽക്കുകയും ചികിത്സയ്ക്കായി ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. 29-ാം വാക്യത്തിൽ നാം കാണുന്നത് അരാം രാജാവായ ഹസായലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വെച്ച് അരാമ്യർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോറാം രാജാവ് മടങ്ങിപ്പോയി. ആഹാബിന്റെ മകനായ യോറാം രോഗിയാകൊണ്ട് യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് ഇസ്രായേലിൽ അവനെ കാണുവാൻ ചെന്നിരുന്നു. തന്റെ മുറിവിൽ നിന്ന് സൌഖ്യം പ്രാപിച്ചു വരവേ യോറാമിന് എന്ത് സംഭവിച്ചു എന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദ രാജാവായ അഹസ്യാവ് യോറാമിനെ സന്ദർശിക്കുവാൻ ഇസ്രായേലിൽ പോയിരുന്നു. കാരണം യുദ്ധത്തിൽ യോറാം മുറിവേൽക്കുകയും അവൻ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയുമായിരുന്നു. യോറാം വളരെ അവശ നിലയിലായിരുന്നു എന്ന് തോന്നുന്നു. 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നാം കാണുന്നത് ഏലിസ തന്നോട് ചെയ്യുവാൻ പറഞ്ഞത് പ്രവാചക ശിഷ്യൻ ചെയ്തതായിട്ടാണ്. താൻ ചെയ്യുന്ന കാര്യം പൊതുജന മധ്യത്തിൽ വലിയ കോലാഹലത്തോടെ ചെയ്യുവാൻ ഏലിസ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പ്രവാചക ശിഷ്യൻ അല്ല ഏലിസ തന്നെ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോകേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ശമുവേൽ ശൌലിനെ രാജാവായി അഭിഷേകം ചെയ്ത കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. അവൻ ദാവീദിനെയും രാജാവായി അഭിഷേകം ചെയ്തു. ഏലിശയാണ് രാജാവിനെ അഭിഷേകം ചെയ്യേണ്ടിയിരുന്നത് എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ ഏലിശ അപ്രകാരം ചെയ്തില്ല. യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ഏലിശ ഒരു പ്രവാചക ശിഷ്യനെയാണ് അയച്ചത്. അവൻ അത് രഹസ്യമായി ചെയ്തു. അതിനായിട്ടാണ് ഏലിശ ആ ശിഷ്യനെ അയച്ചത്. അങ്ങനെ യേഹു രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. തിരുവചനത്തിന്റെ താളുകളിൽ കാണുവാൻ കഴിയുന്ന രക്തച്ചൊരിച്ചിലുകാരിൽ ഒരാളായിരുന്നു യേഹു. എന്നിരുന്നാലും ചില കാര്യങ്ങളിലൊക്കെ അവൻ ദൈവഹിതം നിവർത്തിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതെ, ഇസ്രായേലിൽ താൻ ആഹാബിന്റെ ഗ്രഹത്തിന്റെ പുരുഷപ്രജയെ എല്ലാം കൊന്നുകളയുകയും അങ്ങനെ അവൻ ഒരു വലിയ ദുഷ്ടത ഇസ്രായേലിൽ നീക്കുകയും ചെയ്തു. 9-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് ഞാൻ ആഹാബ് ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിന്റെ മകനായ ബയശയുടെ ഗ്രഹത്തെപ്പോലെയും ആക്കും. ഇസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. അവളെ അടക്കം ചെയ്യുവാൻ ആരും ഉണ്ടാകയില്ല. പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. തന്റെ ദുഷ്ടത കാരണം ഇസബേലും ദൈവന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോകയില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. 11-13 വാക്യങ്ങളിൽ യേഹു രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കാഹളമൂതുകയും എല്ലാവരും കൂടി വന്ന് യേഹു രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങുകയും ചെയ്തു. ഇസ്രായേലിൽ യോറാം മുറിവേറ്റവനായി ചികിത്സയിൽ കഴിയുകയാണ്. അഹസ്യാവ് അവനെ സന്ദർശിക്കുകയും ചെയ്യുന്ന അവസരം. ദൈവം തന്നെ രാജസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്നും യേഹു ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള വിവരം യോറാം അറിഞ്ഞില്ല. യഹൂദ രാജാവായ അഹസ്യാവ് യോറാമിനെ കാണുവാൻ വന്നിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വരുന്നത് കാണുന്നു എന്ന് കാവൽക്കാരൻ അറിയിച്ചു. സമാധാനമോ എന്ന് ചോദിക്കുവാനായി യോറാം ഒരു കുതിരച്ചേവകനെ അയക്കുന്നു. അതായത് നീ സദ്വർത്തമാനമാണോ കൊണ്ടുവരുന്നത് എന്നായിരുന്നു ചോദ്യം. അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം തന്റെ പുറകിൽ നിന്നുകൊള്ളുവാൻ യേഹു അവനോട് ആജ്ഞാപിക്കുന്നു. തുടർന്ന് മറ്റൊരു കാവൽക്കാരൻ യോറാമിനോട് ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വന്നില്ല എന്നറിയിച്ചു. ഇത് തുടരുന്നതായി നാം കാണുന്നു. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേഹു യോറാമിനെ കൊല്ലുവാൻ വരികയാണ്. അതുകൊണ്ട് യേഹുവിനെ എതിരേറ്റ് ചെന്ന ദൂതന്മാർ ആരും തിരികെ വന്നില്ല. അതുകൊണ്ട് യോറാമും അഹസ്യാവും കൂടെ യേഹുവിനെ നേരിടുവാൻ പുറപ്പെട്ടു. 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ യേഹുവിനെ കണ്ടപ്പോൾ യോറാം, യേഹുവോ സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹു, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ രാജ്ഞിയെക്കുറിച്ച് യാതൊരു പ്രജയും ഇപ്രകാരമുള്ള പ്രസ്താവന ചെയ്യുകയില്ല. യേഹു കുഴപ്പമുണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് യോരാം ഉടൻ തന്നെ മനസ്സിലാക്കി. 23-24 വാക്യങ്ങളിൽ, അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചുകൊണ്ട് അഹസ്യാവോട് അഹസ്യാവേ, ഇത് ദ്രോഹമെന്ന് പറഞ്ഞു. യേഹു ബില്ലു പുലച്ച് യോരാമിനെ ഭുജങ്ങളുടെ നടുവേ എയ്തു. അമ്പ അവന്റെ ഹൃദയം തുളഞ്ഞ് മറുപുറം കടന്നു. അവൻ രഥത്തിൽ ചുരുണ്ടുവീണു. അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകുവാൻ ശ്രമിക്കുമ്പോൾ യേഹു യോരാമിന് നേരെ അമ്പ ചെയ്തു. അത് അവന്റെ ഹൃദയം തുളച്ച് മറുപുറം കടന്നു. അവൻ രഥത്തിൽ വീണ് മരിക്കുകയാണ് ചെയ്തത്. യേഹു അഹസ്യാവിനെയും കൊല്ലുന്നു. യോരാമിനെ നശിപ്പിക്കുവാൻ യേഹു ഇസ്രായേലിൽ വന്നു. അഹസ്യാവ് യോരാമിനെ കാണുവാൻ വന്നതാണ്. വാസ്തവത്തിൽ ആഹാബ് ഗ്രഹത്തിലുള്ള ആളുകളുമായി അവൻ ചീത്ത കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. അഹസ്യാവ് തെറ്റായ സമയത്ത് തെറ്റായ സ്ഥാനത്തായിരുന്നു. 27 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് യഹൂദ രാജാവായ അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാന ഗ്രഹത്തിന്റെ വഴിയായി ഓടിപ്പോയി. യേഹു അവനെ പിന്തുടർന്ന് അവനെയും രഥത്തിൽ വെട്ടിക്കളവീൻ എന്ന് കൽപ്പിച്ചു. അവർ ഇബ്ലയാമിന് സമീപത്തുള്ള ഗൂർ കയറ്റത്തിങ്കിൽ വെച്ച് അവനെ വെട്ടി. അവൻ മെഗിദോവിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി. യേഹുവിന്റെ ആളുകൾ അഹസ്യാവിനെ പിന്തുടർന്നു അവനെ മാരകമാംവിധം മുറിവേൽപ്പിച്ചു എന്ന് നാം കാണുന്നു. ഇനിയും യേഹു ഇസബേലിനെ കൊല്ലുന്ന സംഭവമാണ് 29-30 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇസബേലിന്റെ അന്ത്യത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൾ ഒരു നീചയായ സ്ത്രീയായിരുന്നു. സീദോൻ രാജാവായ എത്ബാലിന്റെ സൌന്ദര്യവതിയായ മകളായിരുന്നു ഇസബേൽ. അതായത് ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നു അവൾ എന്നർത്ഥം. അവൾ അക്കാലത്തുണ്ടായിരുന്നവരിൽ ഏറ്റവും സൌന്ദര്യവതിയായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. അഹാബിന്റെയും ഇസബേലിന്റെയും വിവാഹത്തിൽ നരകം സന്തോഷിക്കുകയും സ്വർഗം വിലപിക്കുകയും ചെയ്തു എന്നത്ര എന്റെ വിശ്വാസം. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. മനുഷ്യന് കാര്യങ്ങളെക്കുറിച്ച് പരിമിതമായ കാഴ്ചപ്പാട് മാത്രമാണുള്ളത്. അതുകൊണ്ട് ലോകം ഇവരുടെ വിവാഹബന്ധത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കണം. ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളിൽ ഒരാളാണ് ഇസബേൽ. അവൾ കാര്യപ്രാപ്തിയുള്ളവളും സ്വാധീനശക്തിയുള്ളവളും മേധാവിത്വ മനോഭാവമുള്ള ആളത്വത്തിന്റെ ഉടമയുമായിരുന്നു. അവളുടെ ദുഷ്ടസ്വാധീനം 3 രാജ്യങ്ങളിൽ ബാധിച്ചിരുന്നു. എന്ന് മാത്രമല്ലാതെ അവളുടെ കാലശേഷവും തുടർന്നുകൊണ്ടിരുന്നു. അവളുടെ ദുഷ്കീർത്തിപരമായ ജീവിതം ഒരു പഴഞ്ചൊല്ലായി തീർന്നിട്ടുണ്ട്. ചരിത്രത്തിൽ വിഷത്തിന്റെ വിത്ത് അവൾ വിതയ്ക്കുകയാണ് ചെയ്തത്. വേദപുസ്തകത്തിന്റെ ഈ പേജുകളിൽ വെളിപ്പാട് പുസ്തകത്തിൽ എത്തുന്നതുവരെ തിരുവചനം പിന്നീട് അവളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് പോലുമില്ല. അവൾ വളരെ സൌന്ദര്യവതിയായിരുന്നു. ആരും അവളെ എതിർത്തിരുന്നില്ല, ആഹാബ് പോലും. അവൾ ആഹാബിന്റെ മേൽ മേധാവിത്വം വെച്ചു പുലർത്തിയിരുന്നു. വാസ്തവത്തിൽ അവളാണ് വടക്കേ രാജ്യം ഇസ്രായേൽ ഭരിച്ചിരുന്നത്. അവൾ ബാലിന്റെ ആരാധന ദേശത്ത് ആരംഭിച്ചു. ബാലിന്റെ 450 പ്രവാചകന്മാരെയും അവൾ അവിടെ തീറ്റിപ്പോറ്റി. നോക്കണേ, അവൾ യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നു. ദൈവത്തിന്റെ ജനം ഒളിവിൽ പോയി. തന്റെ മകളുടെ വിവാഹം ദാവീദ് ഗ്രഹത്തിലുള്ള ഒരു ആളുമായി അവൾ തരപ്പെടുത്തി. ആഹാബിന്റെ ആലോചനക്കാരി എന്ന നിലയ്ക്ക് അവളുടെ ദീർഘമായ ഭരണകാലത്ത് അവളുടെ തീരുമാനമായിരുന്നു നടപ്പിലായിരുന്നത്. അവളെ എതിർക്കുവാൻ ഏലിയാവ് ഒഴികെ യാതൊരു വ്യക്തിയും കൂട്ടാക്കിയിരുന്നില്ല. അവളുടെ കുറ്റകൃത്യങ്ങൾ അനവധിയാണ്. അവളുടെ സ്വാധീനത്താൽ രക്തച്ചൊരിച്ചിൽ, അതും നിർദോഷികളുടെ രക്തം ചൊരിഞ്ഞത് സാധാരണ സംഭവമായിരുന്നു. ആരും അവളെ തടസ്സപ്പെടുത്തിയില്ല. കുറച്ചു കാലത്തേക്ക് ദൈവം ഇത് കാണുകയും അറിയുകയും ചെയ്യുന്നില്ല എന്ന് തോന്നിയിരുന്നു. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. അവസാനം നാം ഇസബേൽ അവളുടെ ഏറ്റവും വലിയ കുറ്റം ചെയ്തതായി കാണുന്നു. അവൾ നാബോത്തിന്റെ മരണത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ആഹാബിന് അവന്റെ മുന്തിരിത്തോട്ടം ലഭിക്കേണ്ടതിനു വേണ്ടിയാണ് ഈ സ്ത്രീ അങ്ങനെ ചെയ്തത്. ഇത് വളരെ നീചമായ പ്രവർത്തനമായിപ്പോയി. സ്വർഗത്തിന് ഇനിയും അടങ്ങിയിരിക്കാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിന്റെ ക്ഷമ നശിച്ചു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. ദൈവ ന്യായവിധിയെക്കുറിച്ച് അറിയിപ്പാൻ ഏലിയാവിനെ അയക്കുകയും ചെയ്തു. ആദ്യം ആഹാബ് കൊല്ലപ്പെട്ടു. പിന്നെ പ്രവാചകൻ പറഞ്ഞിരുന്ന പോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കി. തുടർന്ന് ഇസബേലിന്റെ ഊഴമാണ്. നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് തിന്നുകളയുമെന്ന് അവളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവളെ അടക്കം ചെയ്യുവാൻ ആരും ഉണ്ടായിരിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് ഇസബേൽ എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം അവളുടെ ശരീരം നായ്ക്കൾ തിന്നു. ഇത് പ്രവാചകനിൽ കൂടി പറഞ്ഞിരുന്നതായിട്ടുള്ള വാസ്തവമാണ്. ആഹാബ് മരിച്ചിട്ട് 14 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. തന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ വചനം നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചതേയില്ല. അവൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൾ ദൈവത്തെ നിന്ദിച്ചു. ആഹാബിന്റെ മരണം യാദൃച്ഛിക സംഭവമായിരുന്നു എന്ന വിചാരത്തിൽ ഇസ്രായേൽ പാർത്തു വന്നു. അവൾ ഇസ്രായേലിൽ കഴിയുകയാണ്. തനിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല, ഇപ്രകാരം മുമ്പോട്ട് പോകാമെന്ന് അവൾ ചിന്തിച്ചു. ദൈവത്തിന്റെ നിയമത്തിൽ ഇപ്രകാരം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്: വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6:38 നാം വായിക്കുന്നു. ഈ നിയമം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രായോഗികമത്രേ. ഇസബേൽ വളരെ ആഡംബരത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ഏലിയാവിന്റെ പ്രവചനം നിറവേറിയിരുന്നില്ല. പെട്ടെന്ന് വടക്കുനിന്ന് ഒരു രഥം വരുന്നു. യേഹുവായിരുന്നു അത് നയിച്ചിരുന്നത്. അവൻ രണ്ട് രാജാക്കന്മാരെ, യഹൂദ രാജാവിനെയും ഇസ്രായേൽ രാജാവും ഇസബേലിന്റെ മകനുമായി യോരാമിനെയും കൊന്നിട്ട് വരികയാണ്. എന്താണ് അവൾ ചെയ്തത്? അവൾ കണ്ണിൽ മഷി എഴുതി, തലമുടി ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിലിൽ കൂടി നോക്കി. തനിക്കിപ്പോഴും യേഹുവിനെ തന്റെ സൌന്ദര്യത്താൽ ആകർഷിച്ച് വശീകരിക്കാം എന്ന ചിന്തയായിരുന്നു ഇസബേലിനുണ്ടായിരുന്നത്. അവൾ ഇപ്പോൾ ഒരു യുവതിയല്ല, പ്രായം ചെന്നവളാണ്. അവളുടെ സൌന്ദര്യവും ആകർഷണീയതയും ഒക്കെ മങ്ങിപ്പോയിരുന്നു. കിളിവാതിൽക്കൽ കൂടി അവൾ യേഹുവിനെ നോക്കിക്കൊണ്ട് ഭംഗിവാക്കുകൾ പറയുവാൻ തുടങ്ങി. 9:31 നാം വായിക്കുന്നത്, യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. ഇത് നമുക്ക് തമ്മിൽ കൂടിയിരുന്ന് സംസാരിക്കരുതോ, എപ്പോഴെങ്കിലും വരിക, നമുക്ക് സംസാരിക്കാം എന്നാണ് അവൾ പറഞ്ഞതിന്റെ അർത്ഥം. 32-33 വാക്യങ്ങളിൽ ഇസബേലിന്റെ വാക്കുകളാൽ യേഹു വ്യതിചലിച്ചില്ല എന്ന് കാണുന്നു. അവന് ദയയോ കരുണയോ ഉണ്ടായിരുന്നില്ല. ഇസബേലിൽ യാതൊരു താൽപര്യവും യേഹുവിനില്ലായിരുന്നു. അവൻ അവളെ ആദരിച്ചതുമില്ല. അവളെ അവിടെ നിന്ന് തള്ളിയിടുവാൻ ആരുമില്ലേ എന്റെ പക്ഷത്തെന്ന് യേഹു ചോദിക്കുന്നു. ഷണ്ണന്മാർ ഇസബേലിനെ കിളിവാതിലിൽ കൂടി തള്ളിയിട്ടു. അവളുടെ ശരീരം ചിതറിപ്പോയി. ഏറ്റവും പരിതാപകരമായ ഒരു അന്ത്യം, ഒരു രാജ്ഞിക്ക് വരാവുന്നതിൽ ഏറ്റവും അപമാനകരമായ അന്ത്യമാണ് ഇസബേലിനുണ്ടായത്. ചരിത്രത്തിൽ ഇതിനോട് തുലനം ചെയ്യാവുന്ന സംഭവം വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ. 34-ാം വാക്യത്തിൽ അവൻ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി, അടക്കം ചെയ്യുവിൻ, അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു. ഈ ഭയങ്കര കാര്യം പ്രവർത്തിച്ച ശേഷം യേഹുവിനെങ്ങനെയാണ് ഭംഗിയായി ആഹാരം കഴിക്കുവാൻ കഴിഞ്ഞത് എന്ന് എനിക്കറിയില്ല. യേഹു യാതൊരു മര്യാദയും ഇല്ലാത്ത ഒരു ക്രൂരനായ പടയാളിയായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവനാൽ എന്തെല്ലാം കൊലപാതകങ്ങളാണ് നടന്നത്. അവനിൽ ദയയുടെ ലേശം പോലുമില്ലായിരുന്നു. സ്വയതാൽപര്യങ്ങൾ മാത്രമാണ് അവനെ ഭരിച്ചിരുന്നത്. ഏതെങ്കിലും കുറ്റത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറുമായിരുന്നില്ല. അതെ, ഇസബേലിനെ അടക്കം ചെയ്യുവാൻ യേഹു സേവകരെ അയച്ചപ്പോഴേക്കും നായ്ക്കൾ അവളുടെ ശരീരഭാഗങ്ങൾ തിന്നുകഴിഞ്ഞിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇസബേലിന്റെ തലയൊട്ടി, കാലുകൾ, കൈപ്പത്തികൾ ഇവ മാത്രമാണ് അവളുടെ ദുഷ്ടജീവിതത്തിൽ നിന്നും ശേഷിച്ചത്. അധികാരമില്ല, പണമില്ല, അഭിമാനമില്ല, കുലീനത്വമില്ല, കുടുംബമില്ല, ആത്മീക പാരമ്പര്യം പോലുമില്ല. അവസാനത്തിൽ ആഡംബരത്തിന്റെയും കാപട്യത്തിന്റെയും നടുവിൽ കഴിഞ്ഞിരുന്ന അവളുടെ ജീവിതത്തിന് ബാക്കി ഒന്നുമില്ലായിരുന്നു. അധികാരവും ആരോഗ്യവും സമ്പത്തുമൊക്കെ നിങ്ങൾ എന്നേക്കും ജീവിക്കുവാൻ പോവുകയാണെന്നൊരു ചിന്ത തന്നെന്ന് വരാം. എന്നാൽ ഏതൊരു വ്യക്തിയുടെയും ബാഹ്യ സുരക്ഷിതത്വം മരണമെടുത്തുകളയും. ശരിയാകേണ്ടത് എപ്പോഴാണ്? ആരോഗ്യവും ജീവിതവുമൊക്കെ ഉള്ളപ്പോൾ. അവസാനം പെട്ടെന്ന് നമ്മെ വന്നു പിടിക്കും. അപ്പോൾ ശരിയാക്കുവാൻ ശ്രമിച്ചാൽ പോലും സാധിക്കില്ല എന്ന കാര്യം മറക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം സ്വയപരിശോധന ചെയ്യും.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആർത്തുപാടും മങ്ങയെ മഹത്വപ്പെടുത്തുന്നു, മഹോന്നതനാം കർത്തനെ നിൻ മഹിമകളോർത്തു കൊണ്ട് ആർത്തുപാടും മങ്ങയെ മഹത്വപ്പെടുത്തുന്നു, മഹോന്നതനാം കർത്തനെ നിൻ മഹിമകളോർത്തു കൊണ്ട്.
അരുളണമേ എന്നിൽ നിൻ കൃപ.
മഹോന്നതനാം കർത്തനേ നിൻ